ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ബീഹാറിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 27.65% പോളിംഗ്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വന്ദേ മാതരത്തിന്റെ 150 വാർഷിക ആഘോഷങ്ങളിലേക്ക് രാജ്യം. ഒരു വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട പോരായ്മകൾ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ സർവേ വെസൽ ഇക്ഷക് ഇന്ന് കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും. തദ്ദേശ ഭരണ സംവിധാന രംഗത്തേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നുവരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 27.65% പോളിംഗ്. 8 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകുന്നേരം 6 മണിവരെയാണ് പോളിംഗ്. 314 സ്ഥാനാർത്ഥികൾ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. 3,75,00,000 വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. സുരക്ഷാ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ 56 പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11 നടക്കും. ഈ മാസം 14 വോട്ടെണ്ണൽ. ബീഹാർ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്യുത്സാഹത്തോടെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ കന്നി വോട്ടർമാർക്ക് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അഭിനന്ദനം അറിയിച്ചു. രണ്ടാംഘട്ട ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ബദൽപൂർ, അരാരിയ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും വിവിധ ഇടങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി പ്രസാദ് യാദവ് വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. വന്ദേ മാതരത്തിന്റെ 150 വാർഷിക ആഘോഷങ്ങളിലേക്ക് രാജ്യം. ഒരു വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകുകയും രാജ്യത്തിന്റെ അഭിമാനവും ഐക്യവും ഉയർത്തിക്കാട്ടുകയും ചെയ്ത കാലാതീത രചനയാണ് വന്ദേ മാതരം. അടുത്ത വർഷം നവംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപകമായ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നാളെ നടക്കും. വന്ദേ മാതരത്തിന്റെ 150 വാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള ക്യൂറേറ്റഡ് എക്സിബിഷൻ, ഹ്രസ്വ ഡോക്യുമെന്ററി പ്രദർശനം, സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കൽ എന്നിവയും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വന്ദേ മാതരത്തിന്റെ 150 വാർഷികം രാജ്യവ്യാപകമായി ആഘോഷിക്കാൻ കഴിഞ്ഞ മാസം 1 കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ദേശീയ ഗീതത്തിന്റെ വാർഷികാഘോഷത്തെക്കുറിച്ച് മൻ കി ബാത്തിന്റെ 127 പതിപ്പിൽ പ്രധാനമന്ത്രിയും പരാമർശിച്ചിരുന്നു. ആഘോഷങ്ങളിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കെടുക്കണമെന്ന് ശ്രീ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം ഇന്ന് ഇസ്രായേലിലെ മുൻനിര പ്രതിരോധ കമ്പനികൾ സന്ദർശിച്ചു. ഉൽപ്പാദനം, വികസനം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ആത്മനിർഭർ ഭാരത് സംരംഭം അഭിവൃദ്ധിപ്പെടുത്തുന്നതുകൂടി സന്ദർശനം ലക്ഷ്യമിടുന്നതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. സർവേ വെസൽ ക്ലാസിലെ 3-ാമത്തെയും ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനമായുള്ള ആദ്യ കപ്പലുമായുള്ള ഇക്ഷക്കിന്റെ കമ്മീഷനിംഗ് ഇന്ന്. കൊച്ചിയിലെ നാവിക താവളത്തിൽ നടക്കുന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ സാന്നിധ്യത്തിൽ കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും. സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ കൃത്യത, ലക്ഷ്യം എന്നിവയുടെ പ്രതീകമാണ് SLV ഇക്ഷക്. വിനോദസഞ്ചാരികൾക്ക് ആഹ്ലാദം പകർന്ന ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച. ഹിമാചൽ പ്രദേശിലെ ഗോത്ര ജില്ലകളായ ലാഹോൾ, സ്പിതി, കിന്നൌൾ, കുളു, പർവ്വത നിരകളുടെ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടായത്. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് ഈ കാഴ്ച. ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകർന്ന് GST ബജറ്റ് ഉത്സവ്. ഓട്ടോമൊബൈൽ മേഖലയിലെ പുതിയ GST നിരക്കുകൾ ഏറെ ആശ്വാസം പകരുന്നതായി വിലയിരുത്തൽ. 3,500 cc വരെ ശേഷിയുള്ള ബൈക്കുകളുടെ ചരക്ക് സേവന നികുതി 28% നിന്ന് 18% കുറച്ചു. 1,200 cc കൂടുതൽ ശേഷിയുള്ള പെട്രോൾ എഞ്ചിൻ കാറുകളുടെയും 1,500 cc കൂടുതൽ ശേഷിയുള്ള ഡീസൽ കാറുകളുടെയും നികുതിയും 18% കുറച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യ സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ ഇക്വഡോർ വിദേശകാര്യമന്ത്രി ഗബ്രിയേല സോമർഫെൽഡുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയം, വ്യാപാരം, മരുന്ന് നിർമ്മാണം, സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിലെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കൌൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിനെ തുടർന്ന് സർക്കാർ ആശുപത്രികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, യുവജനകാര്യ കായിക മന്ത്രാലയം, മേരാ യുവ ഭാരത് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 17-ാമത് പട്ടിക വർഗ യുവജന വിനിമയ പരിപാടി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക മേഖലകളിലെ ഗോത്രവർഗ യുവജനങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ, സംസ്കാരം, പാരമ്പര്യം, ജീവിതശൈലികൾ എന്നിവ നേരിൽ കണ്ട് മനസ്സിലാക്കാനും ഗോത്രവർഗ യുവജനങ്ങളുടെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തദ്ദേശഭരണ സംവിധാന രംഗത്തേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നുവരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാമസഭകളും വാർഡ് സഭകളും ഏറെ പ്രാധാന്യമുള്ള സംവിധാനങ്ങളാണെന്ന് ശ്രീ എ ഷാജഹാൻ പറഞ്ഞു.
ഗ്രാമസഭകളും അതുപോലെ വാർഡ് സഭകളും എന്നുള്ള സംവിധാനത്തിലൂടെ, അതായത് ഇലക്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്ക് ഇലക്ടർമാരെ വിട്ട് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല, അവരെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്ന, കൂട്ടായിട്ട് തന്നെ കാണേണ്ടി വരുന്ന സാഹചര്യം ഈ ഭരണഘടനാ വ്യവസ്ഥയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രാമസഭകളും വാർഡ് സഭകളും എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള സംവിധാനങ്ങളാണ്. അവിടെയാണ് ഈ തദ്ദേശ സ്ഥാപനം നടപ്പാക്കേണ്ട പദ്ധതികൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നതും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നത്.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ ഹാൻഡ്ബുക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി, ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ, നിലയം മേധാവി എ ജി ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ എം സ്മിതി, ന്യൂസ് എഡിറ്റർ ബി അനില എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ബി എസ് പ്രകാശ് തെരഞ്ഞെടുപ്പ് വാർത്താ റിപ്പോർട്ടിംഗിനെക്കുറിച്ച് പരിശീലന ക്ലാസുകൾ നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലെ കരാറ ഓവലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മത്സരം. 5 കളികളുള്ള പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ നിലവിൽ 1-1 സമനിലയിലാണ്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയത്. ലോകകപ്പ് നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഈജിപ്തിലെ കെയ്റോയിൽ ഇന്ന് ആരംഭിക്കുന്ന ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 40 അംഗ ഇന്ത്യൻ സംഘത്തെ മനു ഭാക്കറും സ്വപ്നിൽ കുസാലയും നയിക്കും. 2 ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കർ പിസ്റ്റൾ ടീമിനെയാണ് നയിക്കുക. ഈ മാസം 17 വരെ നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 72 രാജ്യങ്ങളിൽ നിന്നുള്ള 720 ഷൂട്ടർമാർ പങ്കെടുക്കും. 2 സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലെത്തി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരള സഭ അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ന് കുവൈറ്റ് സർക്കാർ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 27.65% പോളിംഗ്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങളിലേക്ക് രാജ്യം. ഒരു വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട പോരായ്മകൾ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ സർവേ വെസൽ ഇക്ഷക് ഇന്ന് കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും. തദ്ദേശഭരണ സംവിധാന രംഗത്തേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നുവരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.